ശാസ്ത്രവചന എഴുത്തുകാരിൽ പ്രഥമ വ്യക്തി എന്നിരുന്നാലും പ്രവാചകനായ യോവേൽ മാത്രമായിരുന്നില്ല ആത്മാവിനെ പകരുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. യെശയ്യാ പ്രവചനം 32:15 വാക്യം നാം വായിക്കുമ്പോൾ, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായിത്തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും എന്ന് നാം വായിക്കുന്നു. ഭൂമിയിലേക്ക് വരുന്ന ആ രാജ്യത്വത്തെക്കുറിച്ചാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. ആത്മാവിനെ പകരുക എന്ന് പറയുമ്പോൾ സഹസ്രാബ്ദ വാഴ്ചയുമായി അതിന് ബന്ധമുണ്ട്. തീർച്ചയായും പ്രവാചകന്മാരാരും സഭായുഗത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. എല്ലാവരും അന്ത്യകാലത്തെ ഇസ്രായേൽ രാജ്യവുമായി ബന്ധപ്പെടുത്തിയാകുന്നു സംസാരിച്ചിട്ടുള്ളത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോയുടെ മലയാളത്തിലെ ഏക പഠന പരിപാടിയായ ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരുന്നത്. പഠനം പ്രയോജനപ്പെടുത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നു മുതൽ വീണ്ടും പുതിയ നിയമത്തിലേക്ക് നാം കടക്കുകയാണ്. ബ്രദർ ജോർജ് ഫിലിപ്പ് തന്നെ പുതിയ പുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നു. പഠനം ആരംഭിക്കുന്നു, ശ്രദ്ധിച്ചാലും.
പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്നത് എല്ലാവർക്കും വളരെയേറെ പ്രചോദനം നൽകുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഈ വലിയ സത്യത്തെക്കുറിച്ച് വളരെയേറെ തെറ്റിദ്ധാരണകളുണ്ട്. താനും ദൈവവചനം ശരിയായി പഠിക്കാത്തതുകൊണ്ടുള്ള തെറ്റിദ്ധാരണകളാകുന്നു അവ. ദൈവവചനം പഠിക്കുമ്പോൾ തീർച്ചയായും ഈ തെറ്റായ ധാരണകൾ മാറണം. യോവേൽ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗം ഇന്ന് നാം പഠിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം യോവേൽ പ്രവചനം 2 എടുക്കുമോ? നാം 2 20 വരെ കണ്ടു കഴിഞ്ഞിരുന്നു. 21 വാക്യം മുതൽ ഇന്ന് നാം നോക്കുമ്പോൾ 21 വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. മഹോപദ്രവകാലത്തിന്റെ അന്ത്യത്തിൽ തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാനായി ക്രിസ്തു ലോകത്തിലേക്ക് വരും. ഇന്നും ആ രാജ്യം ശാപത്തിന്റെ കീഴിലാകുന്നു. അവർക്കവിടെ വെള്ളമില്ല. ഏദൻ തോട്ടത്തിന്റെ അവസ്ഥയിൽ നിന്നും ആ രാജ്യം വളരെ വിദൂരതയിലാകുന്നു. യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് ഇന്ന് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാകും അത് വെറും മരുഭൂമി മാത്രം ആകുന്നു എന്ന്. ഈ വാക്യത്തിൽ നാം ശ്രദ്ധിച്ചാൽ കാണുവാൻ സാധിക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ, പുതിയ നിയമസഭ ഈ ചിത്രത്തിലില്ല എന്നതാണ്. ഒലിവുമലയിൽ വെച്ച് ക്രിസ്തു സംസാരിച്ചതിലോ വെളിപ്പാട് പുസ്തകം 4 ശേഷമുള്ള വിശദീകരണത്തിലോ സഭ സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. ഈ പറഞ്ഞ സമയത്ത് ക്രിസ്തുവിൽ വിശ്വസിച്ചവർ എടുക്കപ്പെട്ടിരിക്കും എന്ന് മാത്രമല്ല, സഭ എന്ന് ഒന്നുണ്ടായിരിക്കുകയുമില്ല. പുതിയ നിയമസഭ ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സഭ എന്നല്ല അതിനെ വിളിക്കുന്നത്, പിന്നെയോ ക്രിസ്തുവിന്റെ മണവാട്ടി എന്നാകുന്നു. വളരെ മനോഹരമായ ഒരു വാക്യമാകുന്നു ഇത്. ചില തർജ്ജിമയിൽ വായിക്കുന്നത്, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻകാര്യങ്ങളെ ചെയ്യും. അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരുടെ ജീവിതത്തിൽ ദൈവം വൻകാര്യങ്ങളെ ചെയ്യും. അതെ, അവർക്ക് മാത്രമേ ഭയപ്പെടാതെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുവാൻ സാധിക്കൂ. എത്ര മനോഹരമില്ലേ. 22 വാക്യത്തിൽ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. ഈ പറഞ്ഞിട്ടുള്ള ദിവസം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. 23 വാക്യം, സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ, അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു, അവൻ മുമ്പെപ്പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. ആരാണ് ഈ സിയോന്റെ മക്കൾ? അവർ തെക്കേ രാജ്യത്തെ ജനങ്ങളാകുന്നു എന്നതിന് സംശയം വേണ്ട. സിയോൻ അവിടെയാകുന്നു സ്ഥിതി ചെയ്യുന്നത്. സിയോൻ സഞ്ചാരി ഞാൻ എന്ന് നാം വളരെ താൽപര്യത്തോടെ പാടാറില്ലേ? പക്ഷേ നാം ഈ ഭൂമിയിലെ സിയോനിലേക്കല്ല യാത്ര ചെയ്യുന്നത്. ഈ വാക്യത്തിൽ മഴ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള മഴയുടെ കാര്യമാണ് പറയുന്നത്. ഈ അധ്യായത്തിന്റെ തന്നെ 28-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ പകരുന്നതിനെ മഴയായി കാണിച്ചിട്ടുണ്ട്. ഈ വാക്യത്തിൽ അക്ഷരാർത്ഥത്തിൽ മഴ തന്നെയാണ്. ബൈബിളിൽ തന്നെ മുൻമഴയെക്കുറിച്ചും പിൻമഴയെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള മറ്റ് ഭാഗങ്ങളുണ്ട്. പലസ്തീൻ നാട്ടിൽ ഈ മഴകൾ അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പഴയകാലത്ത് അവർക്ക് മുൻമഴ ഏപ്രിൽ മാസത്തിൽ ലഭിച്ചിരുന്നു. എല്ലാ കുന്നുകളും പച്ചമരങ്ങളാൽ നിറഞ്ഞിരുന്നു. പച്ചപ്പുല്ല് പട്ടുവിരിച്ചതുപോലെ കിടക്കുന്ന അവസ്ഥ. ശത്രുക്കൾ വന്ന് രാജ്യം മുഴുവൻ നശിപ്പിച്ചു. ഇന്ന് ആ രാജ്യത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ മരങ്ങൾ വളർത്തിക്കൊണ്ടുവരുവാൻ അവർക്ക് പ്രയാസമാണ്. കാരണം പണ്ട് കിട്ടിക്കൊണ്ടിരുന്നതുപോലെ ഇന്ന് പിന്മഴയില്ല. 23-ാം വാക്യത്തിൽ യോവേൽ അക്ഷരാർത്ഥത്തിലുള്ള മഴയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഭാവിയിൽ അത് അവർക്ക് ലഭിക്കും എന്നതിനെക്കുറിച്ച്. 24-25 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. യോവേൽ പ്രവചനത്തിലെ അല്ല, പ്രവചന ഗ്രന്ഥങ്ങളിലെ ഏറ്റവും അനുഗ്രഹീതമായ വാക്കുകളാണ് 2:24-29 വാക്യങ്ങൾ. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച് സൌഭാഗ്യം നൽകുമെന്ന പ്രസ്താവന ഏവർക്കും സന്തോഷകരമാണല്ലോ. വെട്ടിക്കിളിയുടെ ശല്യം മാറിപ്പോകുമെന്ന് മാത്രമല്ല, ആക്രമിക്കാൻ എത്തിയ ശത്രു സൈന്യം ഒഴിഞ്ഞുപോകുമെന്ന് പ്രവാചകൻ സൂചിപ്പിക്കുന്നു. ദൈവം നൽകുന്ന സംതൃപ്തിയും സമൃദ്ധിയും അനുപമമാണല്ലോ. 25-ാം വാക്യത്തിൽ പറയുകയാണ്, വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകുമെന്ന്. ഈ ഭാഗത്തെ ആധാരമാക്കി അനേകം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അവരെല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിനൊരു ആത്മീക അർത്ഥം കൊടുക്കുവാൻ അങ്ങ് വെമ്പൽ കൊള്ളുകയുമാണ്. ഇവിടെ വലിയൊരു തത്വം പറയുന്നു എന്നതിനാൽ ഇത് വളരെ പ്രായോഗികമായി ഉപയോഗിക്കാവുന്നതാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്തും ഇതേ ചിന്തയാണ് നാം കാണുന്നത്. ഇവിടെ പുതിയ യെരുശലേമിനെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. സഭ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചവരാണ് അവിടെ പ്രവേശിക്കുവാൻ പോകുന്നത്. അതെത്ര മനോഹരമായിരിക്കും എന്ന് കർത്താവ് പറയുന്നു. പ്രത്യേകിച്ചും അവൻ നമ്മുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരെല്ലാം തുടയ്ക്കുമെന്ന സത്യം എത്ര ആശ്വാസകരമാണല്ലേ. താങ്കൾ അതേക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? എത്ര വലിയ ഒരു മാറ്റമായിരിക്കും അത് എന്നോർക്കണം. ഇന്ന് ഈ ലോകത്തിൽ എന്തുമാത്രം കണ്ണുനീരാകുന്നു, എത്രമാത്രം ഭാരത്തോടുകൂടിയാകുന്നു ഓരോ ദിവസവും മനുഷ്യൻ കഴിച്ചുകൂട്ടുന്നത്. കർത്താവ് എല്ലാം പുതുതാക്കും എന്നതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. സുഹൃത്തെ, താങ്കളുടെ അവസ്ഥ എനിക്കറിയില്ല, പക്ഷേ എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഈ ലോകത്തിലെ ജീവിതത്താൽ സംതൃപ്തനല്ല. ഞാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രസംഗം ഞാൻ ഒരിക്കൽ പോലും പ്രസംഗിച്ചിട്ടില്ല. എനിക്കതിന് സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കാറുണ്ട്. അതെന്റെ ഹൃദയത്തിലുണ്ട്, എന്റെ മനസ്സിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവ അവതരിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ആയിരിക്കണം എന്നാഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു ഭർത്താവായി ഞാൻ ഇതുവരെ ആയിട്ടില്ല. എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഏറ്റവും നല്ല ഒരു ഭർത്താവായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കാറുണ്ട്. ഞാൻ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു പിതാവുമായിട്ടില്ല കേട്ടോ. അങ്ങനെ ഓരോന്നും. അതെ, ഭൂമിയിൽ നിനക്ക് വളരെയധികം പരിമിതികൾ ഉണ്ട്. നീ ആ പഴയ പാപ സ്വഭാവവുമായിട്ടായിരുന്നു കഴിഞ്ഞുകൂടിയത്. ഇപ്പോൾ ഇതാ ഞാൻ സകലവും പുതുതാക്കുവാൻ പോകുന്നു എന്ന് കർത്താവ് പറയുന്നു. അതാണ് സ്നേഹിതരെ, സ്വർഗത്തെ നമുക്ക് സ്വർഗമാക്കി തരുന്നത്. ഈ ഭൂമിയിൽ നാം ആകുവാൻ ആഗ്രഹിച്ച വ്യക്തികളും നാം നേടുവാൻ ചിന്തിച്ച കാര്യങ്ങളും പൂർത്തീകരിക്കുന്ന സമയം. ഭൌമികമായിട്ടുള്ള എന്തെങ്കിലും നേടുന്നതിനെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ദൈവം നമ്മെ മഹത്വകരമായ അവസ്ഥയിൽ ആക്കി തീർക്കുന്ന ആ സംഭവം. 26-27 വാക്യങ്ങളിൽ, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. ഇത് സംഭവിക്കുന്നത് അവൻ ഇസ്രായേലിന്റെ നടുവിൽ ഉണ്ടായിരിക്കുമ്പോഴാകുന്നു. എന്ന് പറഞ്ഞാൽ തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ. ഇസ്രായേൽ രാജ്യത്തോട് ദൈവം വാഗ്ദാനം ചെയ്ത എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളുടെയും നിവൃത്തീകരണം ഉണ്ടാകുന്നത് ആ സമയത്താണ്, അതായത് ക്രിസ്തു തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ. പഴയ നിയമ അനുഗ്രഹങ്ങൾ പ്രധാനമായും ഭൗതിക അനുഗ്രഹങ്ങളാണല്ലോ. ദൈവം അരുളിച്ചെയ്തു അവൻ അവരുടെ ദേശം അനുഗ്രഹിക്കാമെന്ന്, തന്മൂലം അവരുടെ വിളവ് സമൃദ്ധമായിരിക്കും, കന്നുകാലികൾ പെറ്റുപെരുകും. പഴയ നിയമത്തിൽ ആത്മീയ അനുഗ്രഹങ്ങൾ രണ്ടാമത്തേതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നിയമ സഭയ്ക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദത്തങ്ങൾ ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമാണ്. ക്രിസ്തുവിൽ നമുക്ക് എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ഉണ്ട്. ഇസ്രായേലിന് കൊടുത്ത പ്രധാന അനുഗ്രഹം ഭൗതിക ആകുന്നു എന്ന് ഞാൻ പറഞ്ഞാലും, ഇപ്പോൾ ഇതാ ഇസ്രായേൽ ജനത്തോട് ആത്മീയ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഭാഗം. തുടർന്നുള്ള വാക്യങ്ങൾ പഠിക്കുവാൻ പലർക്കും അങ്ങ് ധൃതിയായില്ലേ? ഈ 28 മുതലുള്ള വാക്യങ്ങളിൽ നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പറയട്ടെ. നാം ഇപ്പോഴും യോവേൽ പ്രവചനത്തിൽ തന്നെയാണ്. വളരെ ഭയാനകമായ ഒരു വെട്ടിക്കിളി ബാധയുടെ വിവരണവുമായിട്ടാണ് ഈ പുസ്തകം ആരംഭിച്ചത്. ഇപ്പോൾ എവിടെയാണ് വന്നെത്തിയിരിക്കുന്നത് നോക്കൂ. 28 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, 32 വരെ ഞാൻ വായിക്കട്ടെ. അതിന്റെ ശേഷം ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവയെ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. തിരുവചനത്തിലെ ഈ ഭാഗത്തെക്കുറിച്ച് മനോഹരമായ അനേക കാര്യങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കും. ഈ 5 വാക്യങ്ങൾ ഒരു പ്രത്യേക അധ്യായമായിരുന്നെങ്കിൽ ഞാൻ അതോട് യോജിക്കുമായിരുന്നു. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ്. ഈ പ്രവചന ഭാഗം മനസ്സിലാക്കണമെങ്കിൽ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പ്രവചന നിവർത്തീകരണത്തിന്റെ സമയം കൂടി നാം അറിഞ്ഞിരിക്കണം. അതിന്റെ ശേഷമോ? യഹോവയുടെ ദിവസത്തിന്റെ വരവിനെക്കുറിച്ച് യോവേൽ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. പ്രവചന എഴുത്തുകാരിൽ ആദ്യത്തെ ആൾ എന്ന സ്ഥിതിക്ക് യോവേൽ യഹോവയുടെ ദിവസം നമുക്ക് പരിചയപ്പെടുത്തുക മാത്രമല്ല, ആ കാലയളവിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. മഹോപദ്രവകാലം ആകുന്ന വലിയ അന്ധകാരത്തോടെ യഹോവയുടെ ദിവസം ആരംഭിക്കുമെന്ന് യോവേൽ ഊന്നിപ്പറഞ്ഞു. ഹോശേയ പ്രവചനത്തിൽ കാലത്തിന്റെ ക്രമത്തിന്റെ പ്രാധാന്യത നാം പ്രത്യേകം ശ്രദ്ധിച്ചത് ഓർക്കുമല്ലോ. ഹോശേയ പ്രവചനം 3:5 വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവികാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയെങ്കിലേക്ക് അവന്റെ നന്മയെങ്കിലേക്കും വരും. 1000 വാഴ്ചയുടെ ആരംഭമായി ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് രാജ്യം സ്ഥാപിക്കുന്നതിന്റെ മുന്നോടിയായി വരുന്ന മഹോപദ്രവകാലത്തിനെയാണ് ഭാവികാലം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നതെന്ന് നമുക്കറിയാം. വേറൊരു ക്രമത്തിൽ പറഞ്ഞാൽ മഹോപദ്രവകാലത്തിന്റെ അവസാനത്തിൽ ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് തന്റെ രാജ്യം സ്ഥാപിക്കും. അതോടുകൂടെ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുകയായി. യോവേൽ പ്രവാചകൻ വളരെ നിശ്ചയമുള്ള ഒരു കാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നും മനസ്സിലാകുമല്ലോ. ഈ പറഞ്ഞിരിക്കുന്ന പ്രവചനം യഹോവയുടെ ദിവസം നിറവേറ്റപ്പെടുവാനുള്ളതാണ്. മഹോപദ്രവകാലം എന്ന വലിയ രാത്രിക്ക് ശേഷം അപ്പോൾ ദൈവം തന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും. പ്രവചന എഴുത്തുകാരിൽ പ്രഥമ വ്യക്തി എന്നിരുന്നാലും പ്രവാചകനായ യോവേൽ മാത്രമായിരുന്നില്ല ആത്മാവിനെ പകരുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. യെശയ്യാ പ്രവചനം 32:15 വാക്യം നാം വായിക്കുമ്പോൾ, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ, അപ്പോൾ മരുഭൂമി ഉദ്യാനമായിത്തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും എന്ന് നാം വായിക്കുന്നു. ഭൂമിയിലേക്ക് വരുന്ന ആ രാജ്യത്വത്തെക്കുറിച്ചാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. ആത്മാവിനെ പകരുക എന്ന് പറയുമ്പോൾ സഹസ്രാബ്ദ വാഴ്ചയുമായി അതിന് ബന്ധമുണ്ട്. തീർച്ചയായും പ്രവാചകന്മാരാരും സഭായുഗത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. എല്ലാവരും അന്ത്യകാലത്തെ ഇസ്രായേൽ രാജ്യവുമായി ബന്ധപ്പെടുത്തിയാകുന്നു സംസാരിച്ചിട്ടുള്ളത്. യെഹെസ്കേൽ പ്രവചനം 36 അധ്യായത്തിന്റെ 27-28 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും, നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഇവിടെ ദൈവം ഒരു പ്രത്യേക ജനത്തോട്, ഒരു പ്രത്യേക ദേശത്തോട് ആകുന്നു സംസാരിക്കുന്നത്. അതെ, ഇസ്രായേലിനോട് ദൈവം തന്റെ ആത്മാവിനെ പകരുമെന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയം കൂടിയാകുന്നു. യെഹെസ്കേൽ 37 അധ്യായം 14 വാക്യം ശ്രദ്ധിച്ച്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും, യഹോവയായ ഞാൻ അരുളി ചെയ്തു നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുമാത്രമല്ല, 39 അധ്യായം 29 വാക്യം കൂടി നാം വായിക്കും, അവിടെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിന്മേൽ എന്റെ ആത്മാവിനെ പകർന്നിരിക്കയാൽ ഇനി എന്റെ മുഖം അവർക്ക് മറയ്ക്കുകയുമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. പ്രവചന എഴുത്തുകാരിൽ ഒടുവിലത്തെ വ്യക്തികളിൽ ഒരാളായ സക്കരിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് സക്കരിയ പ്രവചനം 12 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ നാം വായിക്കുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് യോവേൽ പ്രവാചകനും വ്യക്തമാക്കുന്നത്, എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ഒരു രക്ഷിത ഗണമുണ്ടാകും. ഇവിടെ പ്രവാചകൻ ഭൂപടത്തിലെ ഒരു പ്രത്യേക സ്ഥാനം പോലും എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിൽ പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം എനിക്കറിയാം, ഇങ്ങനൊരു വിശദീകരണമാകുന്നു ശരിയെങ്കിൽ അപ്പോസ്തലനായ വിശുദ്ധ പത്രോസിനേക്കാൾ താൻ മിടുക്കനാണല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഈ ഭാഗം വിശുദ്ധ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ ഉദ്ധരിച്ചപ്പോൾ അർത്ഥമാക്കിയത് എന്താകുന്നു? യോവേൽ പ്രവാചകൻ പ്രവചിച്ച സംഗതി നിവൃത്തിയായി എന്ന് പത്രോസ് അർത്ഥമാക്കിയോ? ഇല്ല കേട്ടോ. വിശുദ്ധ പത്രോസ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ പ്രവചനം നിവൃത്തിയായി എന്ന് പത്രോസ് അവകാശപ്പെട്ടില്ല. ശ്രദ്ധിച്ചു വായിച്ചു നോക്കിക്കേ. റോമൻ സാമ്രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്നതായി യഹൂദന്മാരോട് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശിഷ്യന്മാർ സംസാരിക്കുവാൻ തുടങ്ങുന്നു. എന്നിട്ട് ഇത് കേട്ട ഓരോരുത്തരും തങ്ങളുടെ സ്വന്തം ഭാഷയിലാണ് ഇത് കേട്ടത്. ശിഷ്യന്മാർ സംസാരിച്ചതായ ദൂതുകൾ ഏതോ അജ്ഞാതമായ ഭാഷയിലായിരുന്നില്ല. റോമ സാമ്രാജ്യത്തിനുള്ളിലും വെളിയിലും നിന്ന് വന്നുകൂടിയവരുടെ സ്വന്തം ഭാഷയിൽ തന്നെയാണ് ശിഷ്യന്മാർ സംസാരിച്ചത്. കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പക്ഷേ ഒരു പങ്ക് പരിഹാസത്തോട് പറഞ്ഞു, ഇവർ പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ് പോലും. ഇങ്ങനെ പറഞ്ഞവരോട് മറുപടി പറയുവാൻ എഴുന്നേറ്റ് നിന്നത് ശിമോൻ പത്രോസ് ആയിരുന്നു. അവിടെ കൂടിയിരുന്നവരുടെ പ്രതിനിധിയായി തങ്ങളെ കുറ്റപ്പെടുത്തിയവരോട്, അതെ, തെറ്റിദ്ധരിച്ചവരോട് വിശുദ്ധ പത്രോസ് മറുപടി പറയുന്നു. യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നതുപോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3 നേരമേ ആയിട്ടുള്ളൂവല്ലോ. പത്രോസ് പറയുകയാണ്, രാവിലെ സാധാരണ മദ്യപിച്ചവരെ കാണാറില്ല. ഇന്ന് പത്രോസ് പ്രസംഗിച്ചതായിരുന്നെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു എന്നെനിക്ക് സംശയമുണ്ട് കേട്ടോ. പത്രോസ് തുടർന്ന് പറയുകയാണ്, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. പ്രത്യേകം ശ്രദ്ധിച്ചേ, വിശുദ്ധ പത്രോസ് പറയുന്നില്ല ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞതിന്റെ നിവർത്തീകരണമാകുന്നു എന്ന്. സുവിശേഷ എഴുത്തുകാരാരും വിശുദ്ധ പൌലോസും പ്രവചനത്തിന്റെ നിവർത്തീകരണം എന്ന് എന്തിനെക്കുറിച്ചെങ്കിലും പറയേണ്ടി വന്നിട്ടുള്ളപ്പോൾ വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി എല്ലാ ഭാഗങ്ങളും എടുത്തു വായിക്കുവാൻ എനിക്ക് സമയമില്ലെങ്കിലും ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. മത്തായിയുടെ സുവിശേഷം 2 17-18 വാക്യങ്ങൾ, മത്തായി 2:17-18. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു, അവർ ഇല്ലായകയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവൃത്തിയായി. ഈ കേട്ടത് വളരെ വ്യക്തമായും പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു. ക്രിസ്തുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട പ്രവചനമായിരുന്നുവല്ലോ അത്. അതേ അധ്യായത്തിന്റെ 23 വാക്യം നോക്കിക്കേ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 13 അധ്യായത്തിലേക്ക് വന്നേ. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് പൌലോസ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 13 അധ്യായത്തിന്റെ 32 33 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13 അധ്യായത്തിന്റെ 32-33 വാക്യങ്ങൾ. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എന്റെ പുത്രൻ എന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ശ്രദ്ധിച്ചോ, പ്രവചനത്തിന്റെ നിവൃത്തിയെക്കുറിച്ച് ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിൾ വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ എന്താകുന്നു വിശുദ്ധ പത്രോസ് പറയുന്നത്? ഇത് യോവൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. യോവൽ പ്രവചിച്ചതിന്റെ നിവൃത്തി അല്ലെങ്കിൽ പൂർത്തീകരണമാകുന്നു എന്ന് വിശുദ്ധ പത്രോസ് പറയുന്നില്ല. പിന്നെയോ, ഇത് അതാകുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് അതുപോലെയാകുന്നു അല്ലെങ്കിൽ അതിനോട് സാമ്യമുണ്ട്. പെന്തക്കോസ്ത് നാളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, പത്രോസ് യഹൂദേതരോടല്ല, പഴയ നിയമത്തിൽ നല്ല അറിവുള്ള യഹൂദന്മാരോടാണ് സംസാരിക്കുന്നത്. അവർക്ക് പഴയ നിയമം വളരെ അറിയാമായിരുന്നു. ആ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പെന്തക്കോസ്ത് പെരുന്നാളിന് വന്നുകൂടിയ യഹൂദന്മാരായിരുന്നു ഈ ജനങ്ങൾ. അവർ വളരെ ദൂരം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് വന്നത് മോശയുടെ ന്യായപ്രമാണം അവരിൽ നിന്നും ആഗ്രഹിക്കുന്നതെന്തെന്ന് അവർ അറിഞ്ഞിരുന്നതുകൊണ്ടാണ്. പത്രോസ് സത്യത്തിൽ അവരോട് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കാണുന്നതിനെ പരിഹസിക്കരുത്, ആക്ഷേപിക്കരുത്. യോവൽ പ്രവാചകൻ യഹോവയുടെ ദിവസത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരു സംഭവമാകുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവൻ യോവേലിന്റെ പ്രവചനം ഉദ്ധരിച്ച് സംസാരിക്കുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഇത് അന്ത്യകാലത്ത് നടക്കേണ്ടതാണ്. അപ്പോൾ യഹോവയുടെ ആത്മാവ് സകല ജഡത്തിന്മേലും പകരപ്പെടും. പെന്തക്കോസ്ത് നാളിൽ ഇത് നിറവേറിയോ? ചുരുക്കം ചിലരിൽ മാത്രം 1 അധ്യായത്തിൽ കാത്തിരുന്നവരായി നാം വായിക്കുന്നവരിൽ മാത്രം 3000 പേർ രക്ഷിക്കപ്പെട്ടു. 3000 പേർ എന്നതിന് പകരം 300000 ആയിരുന്നെങ്കിലും ആയത് സകല ജഡത്തിന്മേലും പരിശുദ്ധാത്മാവിനെ പകരുന്നതാകയില്ലല്ലോ. അപ്പോഴും യോവേലിന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണം ആകില്ല. വാസ്തവത്തിൽ വിശുദ്ധ പത്രോസ് പറയുകയാണ്, ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ കാര്യത്തെ പരിഹസിക്കരുത്. നിങ്ങളുടെ സ്വന്തം ബൈബിളിൽ നിന്നും നിങ്ങൾ ഗ്രഹിക്കണം തന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും ദൈവം പകരുന്ന ഒരു ദിവസത്തെക്കുറിച്ച് പ്രവാചകനായ യോവേൽ പ്രവചിച്ചിട്ടുണ്ട്. ഇന്നത് ചുരുക്കം ചിലരിൽ പകർന്നെങ്കിൽ നിങ്ങൾ അതിൽ ആശ്ചര്യപ്പെടരുത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയുവാൻ പത്രോസ് യോവേലിന്റെ പ്രവചനത്തിലെ ബാക്കി ഭാഗം കൂടി ഉദ്ധരിക്കുന്നുണ്ട്. 30-31 വാക്യങ്ങൾ നാം അവിടെ വായിക്കുന്നു. ഈ പറഞ്ഞത് പെന്തക്കോസ്ത് നാളിൽ നിറവേറിയോ? 30-31 വാക്യങ്ങൾ, ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. ഈ പറഞ്ഞത് പെന്തക്കോസ്ത് നാളിൽ നിറവേറിയോ? തീർച്ചയായുമില്ല. ഭൂകമ്പം അന്നുണ്ടായില്ല അല്ലേ? സൂര്യനിലും ചന്ദ്രനിലും ഒരു മാറ്റവും ഉണ്ടായില്ല. ഇത് സംഭവിക്കുവാൻ പോകുന്നത് യോവേലിന്റെ ഭാഷയിൽ യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസത്തിലാണ്. പെന്തക്കോസ്ത് നാൾ തീർച്ചയായും ഒരു വലിയ ദിവസമായിരുന്നു. പക്ഷേ അതൊരു ഭയങ്കര ദിവസമായിരുന്നില്ല, അത് അത്ഭുതകരമായ മനോഹരമായൊരു ദിവസമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമുക്ക് യോവേൽ പ്രവചനം മനസ്സിലായി എങ്കിൽ ഒരിക്കലും നാം പറയില്ല പത്രോസ് പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ യോവേലിന്റെ പ്രവചനം നിറവേറി എന്നാകുന്നു എന്ന്. തങ്ങളെ ആക്ഷേപിച്ചവർക്കൊരു മറുപടി കൊടുക്കുവാൻ ശിമോൻ പത്രോസ് യോവേലിന്റെ പ്രവചനം അവർക്ക് പരിചയപ്പെടുത്തി അത്രമാത്രം. ഇപ്പോൾ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ ശിമോൻ പത്രോസിന്റെ വിഷയം എന്തായിരുന്നു? പെന്തക്കോസ്ത് നാളിൽ പത്രോസ് അപ്പോസ്തോലന്റെ പ്രസംഗ വിഷയം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നതായിരുന്നു. ആയതിനുവേണ്ടി 16 സങ്കീർത്തനത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് പത്രോസ് ഉപയോഗിച്ചത്. ഈ ഭാഗം ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പ്രവചിക്കുന്ന ഭാഗമാണല്ലോ. ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തുന്നതെന്ന് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2 അധ്യായത്തിന്റെ 32-33 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെയും നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. യോവേൽ പ്രവാചകന്റെയും പത്രോസ് അപ്പോസ്തോലന്റെയും പ്രസംഗത്തിന്റെ ഉപസംഹാരം എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നാണ്. ഏറ്റവും അധികം പേർ രക്ഷിക്കപ്പെടുന്ന സമയം വരുവാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതിന്റെ ഒരു കാരണവും ഇതുതന്നെയാണ്. അതെ, നശിച്ചു പോകുന്നവരെക്കാൾ കൂടുതൽ പേരെ ദൈവം രക്ഷിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്തു തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഭൂമിയിലേക്ക് വരുമ്പോൾ ആയിരിക്കും ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും അധികം വ്യക്തികൾ ഒരു സമയത്ത് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്. ആ വലിയ സംഭവം ഇനി നടക്കുവാൻ ഇരിക്കുന്നതേയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ആത്മീയ അനുഭവം ഉണ്ടായി എന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കാതെ ക്രിസ്തുവിനെ കൂടുതൽ കൂടുതൽ അടുത്തറിയുവാനായി നമുക്ക് സമർപ്പിക്കാം. താങ്കളുടെ ജീവിതത്തിൽ, താങ്കളുടെ ചിന്തയിൽ, താങ്കളുടെ പ്രവർത്തനങ്ങളിൽ ക്രിസ്തുവിനുള്ള സ്ഥാനം എന്താകുന്നു എന്ന് ഞാൻ ചോദിക്കട്ടെ. അത് ശരിയായ വിധത്തിലാകുന്നുവെങ്കിൽ തീർച്ചയായും ഒരു ശരിയായ മറുപടി കൊടുക്കുവാൻ താങ്കൾക്ക് സാധിക്കും. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇന്നത്തെ പഠനം താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ ഞങ്ങളുടെ മെയിലിംഗ് ലിസ്റ്റിൽ താങ്കളുടെ പൂർണ്ണ മേൽവിലാസം ചേർക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയതും ഇന്ന് തന്നെ ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ഇമെയിൽ ഐ ഡി: malayalam.ttb@radio882.com. ഞങ്ങളുമായി നേരിൽ ഉടൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ 9447767378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വിളിക്കുവാൻ 0469270024, 0469270024 എന്ന നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടികൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് radio882.com.
നിത്യമായി സ്നേഹിച്ചെന്നെ തന്നേ, പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിന്ന
നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ ഞാൻ കേൾക്കും.
സ്തുതിച്ചീഴു.